ആകാശവാണി. നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് ശ്രീലത. പ്രധാന വാർത്തകൾ. കരസേനയുടെ സിയാച്ചിൻ ബേസ് ക്യാമ്പിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു സന്ദർശനം നടത്തി. ദുഷ്കരമായ കാലാവസ്ഥയിലും അതിർത്തി കാക്കുന്ന സൈനികരുടെ ധീരതയും സേവന മനോഭാവവും പ്രശംസനീയമാണെന്ന് രാഷ്ട്രപതി. കമ്പ്യൂട്ടിംഗ് രംഗത്തെ സ്വാശ്രയത്വത്തിലേക്കുള്ള സുപ്രധാന ചുവടുവയ്പിലൂടെ ശാസ്ത്ര സാങ്കേതിക രംഗത്തെ നവീകരണത്തിന് ഇന്ത്യ നേതൃത്വം നൽകുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. എംപോക്സ് പ്രതിരോധ നടപടിയുടെ ഭാഗമായി സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കുമായി മാർഗനിർദ്ദേശം പുറപ്പെടുവിച്ച് ആരോഗ്യമന്ത്രാലയം. ഐക്യരാഷ്ട്ര സുരക്ഷാ സമിതിയിൽ ഇന്ത്യയെ സ്ഥിരാംഗമായി ഉൾപ്പെടുത്തുന്നതിനെ ശക്തമായി പിന്തുണച്ച് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോ. ഇന്ത്യ ബംഗ്ലാദേശ് ക്രിക്കറ്റ് ടെസ്റ്റ് പരമ്പരയിലെ രണ്ടാം മത്സരത്തിന് നാളെ കാൺപൂരിൽ തുടക്കമാകും. വാർത്തകൾ വിശദമായി. കരസേനയുടെ സിയാച്ചിൻ ബേസ് ക്യാമ്പിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു സന്ദർശനം നടത്തി. സിയാച്ചിനിൽ നിയോഗിച്ചിട്ടുള്ള സൈനികരുമായി രാഷ്ട്രപതി ആശയവിനിമയം നടത്തി. ദുഷ്കരമായ കാലാവസ്ഥയിലും രാഷ്ട്ര സംരക്ഷണത്തിനായി അതിർത്തി കാക്കുന്ന സൈനികരുടെ ധീരതയും സേവന മനോഭാവവും പ്രശംസനീയമാണെന്ന് ശ്രീമതി മുർമു പറഞ്ഞു. രാജ്യത്തിനായി ജീവൻ ത്യജിച്ച ധീര ജവാന്മാരുടെ സ്മരണാർത്ഥം സിയാച്ചിൻ ബേസ് യുദ്ധസ്മാരകത്തിൽ രാഷ്ട്രപതി പുഷ്പചക്രം സമർപ്പിച്ചു. സിയാച്ചിൻ സന്ദർശിക്കുന്ന രാജ്യത്തെ മൂന്നാമത്തെ രാഷ്ട്രപതിയാണ് ശ്രീമതി മുർമു. മൂന്ന് പരം രുദ്ര സൂപ്പർ കമ്പ്യൂട്ടറുകളും കാലാവസ്ഥാ നിരീക്ഷണത്തിനായി സജ്ജമാക്കിയ ഉയർന്ന പ്രവർത്തനക്ഷമതയുള്ള കമ്പ്യൂട്ടിംഗ് സിസ്റ്റവും പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീഡിയോ കോൺഫറൻസിംഗിലൂടെ ഉദ്ഘാടനം ചെയ്തു. കമ്പ്യൂട്ടിംഗ് രംഗത്തെ സ്വാശ്രയത്വത്തിലേക്കുള്ള സുപ്രധാന ചുവടുവയ്പിലൂടെ ശാസ്ത്ര സാങ്കേതിക രംഗത്തെ നവീകരണത്തിന് ഇന്ത്യ നേതൃത്വം നൽകുകയാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ദേശീയ സൂപ്പർ കമ്പ്യൂട്ടിംഗ് മിഷന്റെ കീഴിൽ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്തതാണ് ഏകദേശം 130 കോടി രൂപ വിലമതിക്കുന്ന മൂന്ന് പരം രുദ്ര സൂപ്പർ കമ്പ്യൂട്ടറുകൾ. ശാസ്ത്രീയ ഗവേഷണം സുഗമമാക്കുന്നത് ലക്ഷ്യമിട്ട് പൂനെ, ഡൽഹി, കൊൽക്കത്ത എന്നിവിടങ്ങളിൽ ഇവ വിന്യസിച്ചിട്ടുണ്ട്. ശാസ്ത്രമേഖലയിൽ പഴയ പ്രതാപം വീണ്ടെടുക്കാനുള്ള ശ്രമത്തിലാണ് ഇന്ത്യയെന്ന് ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകർ. ന്യൂഡൽഹിയിൽ ശാസ്ത്ര ഗവേഷണ കൌൺസിലിന്റെ 83-ാമത് സ്ഥാപക ദിനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യയുടെ ശാസ്ത്രബോധം മുൻകാലങ്ങളിൽ ലോകത്തിനു മുന്നിൽ രാജ്യത്തിന്റെ യശസ് ഉയർത്തിയിട്ടുണ്ട്. രാജ്യത്തെ ശാസ്ത്ര ഗവേഷകർക്ക് മികച്ച അവസരങ്ങളും അർഹിക്കുന്ന അംഗീകാരവും ഉറപ്പാക്കുന്നതിൽ കേന്ദ്ര സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്നും ഉപരാഷ്ട്രപതി പറഞ്ഞു.
India has been cradle of civilization, a crucible of innovation and a global hub of learning. Our Vedas are gold mine of knowledge and information. We lost way somewhere in between, but now we are on way to regaining it. Last decade is marked with unprecedented transformation, a transformation for the better. Bharat has emerged as the most buoyant economy in the world. It is now a favorite global destination of investment and opportunity.
7-ാമത് രാഷ്ട്രീയ പോഷൺ മാ മാസാചരണ പരിപാടികളുടെ ഭാഗമായി രാജ്യവ്യാപകമായി ഇതുവരെ 9 കോടി 20 ലക്ഷം പരിപാടികൾ സംഘടിപ്പിക്കപ്പെട്ടു. മഹാരാഷ്ട്ര, ബീഹാർ, മധ്യപ്രദേശ്, ഉത്തർപ്രദേശ്, ഗുജറാത്ത്, ആന്ധ്രാപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളാണ് പോഷൺ മാ മാസാചരണ പരിപാടിയിൽ മികച്ച പ്രകടനം കാഴ്ചവച്ചതെന്ന് കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രാലയം അറിയിച്ചു. ലോകാരോഗ്യ സംഘടന എംപോക്സിനെ പൊതുജനാരോഗ്യ അടിയന്തരാവസ്ഥയായി പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ രാജ്യത്തെ സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കുമായി മാർഗനിർദ്ദേശം പുറപ്പെടുവിച്ച് ആരോഗ്യമന്ത്രാലയം. രോഗവ്യാപനത്തിനെതിരെ ജാഗ്രത പാലിക്കണമെന്നും പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കണമെന്നും മന്ത്രാലയം നിർദ്ദേശിച്ചു. രോഗബാധ റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യത്തിൽ തന്നെ സമ്പർക്ക വിലക്ക് ഏർപ്പെടുത്തണം. യുഎഇയിൽ നിന്ന് വന്ന വ്യക്തിക്ക് കേരളത്തിൽ എംപോക്സ് സ്ഥിരീകരിച്ച സാഹചര്യം കൂടി കണക്കിലെടുത്താണ് മാർഗനിർദ്ദേശം പുറപ്പെടുവിച്ചത്. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ 30 കോടി രൂപ ചെലവിൽ ഒരുക്കിയ പെരിമീറ്റർ ഇൻട്രൂഷൻ ഡിറ്റക്ഷൻ സിസ്റ്റത്തിന്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായി നിർവഹിച്ചു. വിമാനത്താവളത്തിന്റെ ചുറ്റുമതിലിൽ മാരകമാകാത്ത വൈദ്യുതി വേലി, സെൻസർ, തെർമൽ ക്യാമറകൾ തുടങ്ങിയവ സുരക്ഷാ സംവിധാനത്തിന്റെ ഭാഗമായി ഏർപ്പെടുത്തിയിട്ടുണ്ട്. വിമാനത്താവളത്തിലെ അന്താരാഷ്ട്ര ഡിപ്പാർച്ചർ ടെർമിനലിൽ നിർമ്മിച്ച പുതിയ ലോഞ്ച് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തു. കർണാടകയിലെ ഷിരൂരിൽ തെരച്ചിൽ കണ്ടെത്തിയ കോഴിക്കോട് സ്വദേശി അർജുന്റേതെന്ന് കരുതുന്ന മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള നടപടികൾക്ക് തുടക്കമായി. മൃതദേഹം അർജുന്റേതെന്ന് സ്ഥിരീകരിക്കുന്നതിനായി DNA പരിശോധന നടത്തും. നാളെ ഉച്ചയോടെ പരിശോധനാ ഫലം ലഭിക്കുമെന്നാണ് സൂചന. അതേസമയം ഗംഗാവലി പുഴയിൽ കാണാതായ മറ്റു രണ്ടുപേർക്കുള്ള തെരച്ചിൽ തുടരുമെന്ന് കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ വ്യക്തമാക്കി. ദൌത്യം ലക്ഷ്യത്തിലെത്തിക്കാനായതിൽ സംതൃപ്തിയുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. സ്വച്ഛതാ ഹി സേവ അഭിയാന്റെ ഭാഗമായുള്ള പരിപാടികൾ രാജ്യത്തുടനീളം പുരോഗമിക്കുന്നു. കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന് കീഴിലുള്ള പാലക്കാട് സെൻട്രൽ ബ്യൂറോ ഓഫ് കമ്മ്യൂണിക്കേഷൻ തൃക്കടേരിയിൽ ശുചിത്വ ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിച്ചു. വീടുകളിലെ മാലിന്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനെക്കുറിച്ചും ശുചിത്വ ശീലങ്ങൾ വളർത്തിയെടുക്കുന്നതിനെക്കുറിച്ചും ചർച്ചയായി. ഗുണനിലവാരമില്ലെന്ന് കണ്ടെത്തിയ പാൻഡി പാരസെറ്റമോൾ ആന്റിബയോട്ടിക്കുകൾ, ചില ബിപി മരുന്നുകൾ തുടങ്ങിയവ സംബന്ധിച്ച് മുന്നറിയിപ്പുമായി സെൻട്രൽ ഡ്രഗ്സ് സ്റ്റാൻഡേർഡ് കൺട്രോൾ ഓർഗനൈസേഷൻ. ഗുണനിലവാരമില്ലാത്ത ഇത്തരം ഉൽപ്പന്നങ്ങൾ വിപണിയിൽ നിന്ന് നീക്കം ചെയ്യാൻ നിർദ്ദേശം നൽകി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ രാജ്യത്തെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 29 രാവിലെ 11 പരിപാടിയുടെ 114 പതിപ്പാണിത്. പരിപാടിയിലേക്ക് ജനങ്ങൾക്ക് ആശയങ്ങളും അഭിപ്രായങ്ങളും 1800 11 7800 എന്ന നമ്പറിലോ മൈ GOV ഓപ്പൺ ഫോറത്തിലോ നാളെ വരെ അറിയിക്കാവുന്നതാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന ഹരിയാനയിലെ BJP പ്രവർത്തകരുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീഡിയോ കോൺഫറൻസിംഗിലൂടെ സംവദിച്ചു. ഹരിയാനയിൽ അഴിമതിരഹിത ഭരണമാണ് നടക്കുന്നതെന്നും യുവാക്കൾക്ക് മികച്ച തൊഴിലവസരങ്ങളുണ്ടെന്നും ശ്രീ മോദി ചൂണ്ടിക്കാട്ടി. കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി ഇന്ന് ഹരിയാനയിലെ കർണാൽ ജില്ലയിൽ പാർട്ടിയുടെ വിജയ് സങ്കൽപ് റാലിയിൽ പങ്കെടുത്തു. ജമ്മുകാശ്മീരിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ മൂന്നാമത്തെയും അവസാനത്തെയും ഘട്ടപ്രചാരണം ഊർജ്ജിതം. കേന്ദ്രമന്ത്രിയും BJPയുടെ മുതിർന്ന നേതാവുമായ അമിത്ഷാ ഇന്ന് ജമ്മുവിൽ തെരഞ്ഞെടുപ്പ് റാലികളിൽ പങ്കെടുത്തു. പ്രധാനമന്ത്രിയും BJPയുടെ മുതിർന്ന നേതാവുമായ നരേന്ദ്രമോദി മറ്റന്നാൾ ജമ്മുവിലെത്തും. ലോക്സഭാ പ്രതിപക്ഷ നേതാവും കോൺഗ്രസ് നേതാവുമായ രാഹുൽ ഗാന്ധി, PPD അധ്യക്ഷ മെഹബൂബ മുഫ്തി തുടങ്ങിയവരും പ്രചാരണ രംഗത്ത് സജീവമാണ്. അടുത്തമാസം 1 മൂന്നാംഘട്ട വോട്ടെടുപ്പ്. വോട്ടെണ്ണൽ ഒക്ടോബർ 8 നടക്കും. ഐക്യരാഷ്ട്ര സുരക്ഷാ സമിതിയിൽ ഇന്ത്യയെ സ്ഥിരാംഗമായി ഉൾപ്പെടുത്തുന്നതിനെ ശക്തമായി പിന്തുണച്ച് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോ. ന്യൂയോർക്കിൽ UN പൊതുസഭയുടെ 79th സമ്മേളനത്തിൽ സംവാദ പരിപാടിയെ അഭിസംബോധന ചെയ്യവെയാണ് ഫ്രഞ്ച് പ്രസിഡന്റ് ഇക്കാര്യം വ്യക്തമാക്കിയത്. വിശദാംശങ്ങളിലേക്ക്.
ഇന്ത്യ, ജർമ്മനി, ജപ്പാൻ, ബ്രസീൽ എന്നീ രാജ്യങ്ങളെയും ആഫ്രിക്കയെ പ്രതിനിധീകരിക്കുന്ന 2 സ്ഥിരാംഗങ്ങളാക്കണമെന്ന് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോ അഭിപ്രായപ്പെട്ടു. ഐക്യരാഷ്ട്രസഭയെ കൂടുതൽ ഫലപ്രദമാക്കുന്നതിനും രാജ്യങ്ങളുടെ പ്രാതിനിധ്യം വർദ്ധിപ്പിക്കുന്നതിനും രക്ഷാസമിതിയുടെ നിലവിലെ ഘടനയിൽ പരിഷ്കാരങ്ങൾ വരുത്തേണ്ടതുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. നേരത്തെ US പ്രസിഡന്റ് ജോ ബൈഡൻ, റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോ, ചിലി പ്രസിഡന്റ് ഗബ്രിയൽ ബോറിക് ഫോൺ എന്നിവരുൾപ്പെടെയുള്ള മറ്റ് ലോക നേതാക്കളും ഐക്യരാഷ്ട്ര സുരക്ഷാ സമിതിയിലെ ഇന്ത്യയുടെ സ്ഥിരാംഗത്വത്തിനെ പിന്തുണച്ചിരുന്നു. ഗ്ലോബൽ സൌത്ത് രാജ്യങ്ങൾക്ക് അർഹമായ പ്രാതിനിധ്യം ലഭിക്കും വിധം ഐക്യരാഷ്ട്ര സുരക്ഷാ സമിതി ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര സ്ഥാപനങ്ങളിൽ അടിയന്തര പരിഷ്കാരങ്ങൾ വേണമെന്ന് ഇന്ത്യയും വ്യക്തമാക്കിയിരുന്നു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
45th ചെസ് ഒളിമ്പ്യാഡിൽ മിന്നുന്ന വിജയം കാഴ്ചവച്ച ഇന്ത്യൻ സംഘവുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആശയവിനിമയം നടത്തി. ന്യൂഡൽഹിയിലായിരുന്നു കൂടിക്കാഴ്ച. ചെസ് ഒളിമ്പ്യാഡിലെ അനുഭവങ്ങൾ താരങ്ങൾ പ്രധാനമന്ത്രിയുമായി പങ്കുവച്ചു. ഇന്ത്യ ബംഗ്ലാദേശ് 2 ക്രിക്കറ്റ് ടെസ്റ്റിന് നാളെ കാൺപൂരിൽ തുടക്കമാകും. മത്സരം നടക്കുന്ന ഗ്രീൻ പാർക്ക് സ്റ്റേഡിയത്തിന്റെ ഗാലറിയുടെ ഒരു ഭാഗം അപകടാവസ്ഥയിലാണെന്ന് ഉത്തർപ്രദേശ് പൊതുമരാമത്ത് വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്ന സാഹചര്യത്തിൽ ഗാലറിയുടെ സി സ്റ്റാൻഡിൽ കാണികളെ പ്രവേശിപ്പിക്കില്ല. ആദ്യ മത്സരത്തിൽ 280 റൺസിന് വിജയിച്ച ഇന്ത്യ പരമ്പരയിൽ മുന്നിലാണ്. ഇസ്രായേൽ ലെബനൻ അതിർത്തിയിൽ 21 ദിവസത്തെ വെടിനിർത്തലിന് ആഹ്വാനം ചെയ്ത് അമേരിക്കയും ഫ്രാൻസും മറ്റ് സഖ്യകക്ഷികളും. ഐക്യരാഷ്ട്രസഭയിൽ ഇത് സംബന്ധിച്ച വിശദമായ ചർച്ചകൾ നടന്നു. പ്രദേശത്ത് വെടിനിർത്തൽ നടപ്പാക്കാനും നയതന്ത്ര ചർച്ചകളിലൂടെയുള്ള പ്രശ്നപരിഹാരത്തിനും ഇസ്രായേൽ ലെബനൻ ഗവൺമെന്റുകൾ തയ്യാറാവണമെന്ന് രാഷ്ട്രങ്ങൾ സംയുക്ത പ്രസ്താവനയിൽ ആവശ്യപ്പെട്ടു. തെക്കൻ ലെബനൻ അതിർത്തി മേഖലയിൽ ഇസ്രായേൽ സേനയും ഹിസ്ബുള്ളയും തമ്മിലുള്ള സംഘർഷം ഉടൻ അവസാനിപ്പിക്കണമെന്ന് UN സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസും അഭ്യർത്ഥിച്ചു. കരസേനയുടെ സിയാച്ചിൻ ബേസ് ക്യാമ്പിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു സന്ദർശനം നടത്തി. ദുഷ്കരമായ കാലാവസ്ഥയിലും അതിർത്തി കാക്കുന്ന സൈനികരുടെ ധീരതയും സേവന മനോഭാവവും പ്രശംസനീയമാണെന്ന് രാഷ്ട്രപതി. കമ്പ്യൂട്ടിംഗ് രംഗത്തെ സ്വാശ്രയത്വത്തിലേക്കുള്ള സുപ്രധാന ചുവടുവയ്പിലൂടെ ശാസ്ത്ര സാങ്കേതിക രംഗത്തെ നവീകരണത്തിന് ഇന്ത്യ നേതൃത്വം നൽകുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. എംപോക്സ് പ്രതിരോധ നടപടിയുടെ ഭാഗമായി സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കുമായി മാർഗ്ഗനിർദ്ദേശം പുറപ്പെടുവിച്ച് ആരോഗ്യ മന്ത്രാലയം. ഐക്യരാഷ്ട്ര സുരക്ഷാ സമിതിയിൽ ഇന്ത്യയെ സ്ഥിരാംഗമായി ഉൾപ്പെടുത്തുന്നതിനെ ശക്തമായി പിന്തുണച്ച് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോ. ഇന്ത്യ ബംഗ്ലാദേശ് ക്രിക്കറ്റ് ടെസ്റ്റ് പരമ്പരയിലെ 2 മത്സരത്തിന് നാളെ കാൺപൂരിൽ തുടക്കമാകും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.